Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനങ്ങളുടെ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളിലെ ദൈവശാസ്ത്ര വീക്ഷണമാണല്ലോ ഇപ്പോൾ നമ്മുടെ ചിന്താവിഷയം. അതായത്, സങ്കീർത്തനങ്ങളിൽ ദൈവത്തിന് എത്രത്തോളം പ്രാമുഖ്യം നൽകിയിരിക്കുന്നു, അത് എങ്ങനെയാണ് എന്നതാണ് സങ്കീർത്തനങ്ങളിലെ ദൈവശാസ്ത്ര വീക്ഷണം എന്ന് പറയുന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ പ്രക്ഷേപണത്തിലെ പ്രകാരം ജെറൂസലേമിന്റെ അല്ലെങ്കിൽ സെഹിയോന്റെ പശ്ചാത്തലത്തിൽ സങ്കീർത്തനങ്ങൾ ദൈവസ്തുതിപ്പുകളാണ് എന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയായിരുന്നു. സെഹിയോൻ സങ്കീർത്തനങ്ങളിൽ ദേവാലയത്തിലെ ദൈവീക സാന്നിധ്യത്തെ സങ്കീർത്തകൻ ജനങ്ങൾക്കൊപ്പം പ്രഘോഷിക്കുന്നതായി നാം കണ്ടു. കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ നാം മാതൃകയായി ഉപയോഗിച്ച 83-ാം സങ്കീർത്തനം ജെറൂസലേമിനെ അല്ലെങ്കിൽ സെഹിയോനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടിയത് കർത്താവെ, അങ്ങേ വാസസ്ഥലം എത്ര മോഹനം, എത്ര മനോഹരം എന്നാണ്. ജെറൂസലേം സങ്കീർത്തനങ്ങളിലെ ദൈവശാസ്ത്ര വീക്ഷണം ഈ ഗീതം അങ്ങനെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇക്കുറിയും സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കാരം എന്ന ചിന്തയിലേക്കാണ് നാം കടക്കുന്നത്, നാം തുടരുന്നത്. ഈ പരമ്പരയിൽ നാം പഠന സഹായിയായിട്ട് ഉപയോഗിക്കുന്നത് 24-ാമത്തെ സങ്കീർത്തനമാണ്. കർത്താവിന്റെ മഹത്വമാർന്ന സാന്നിധ്യം ദേവാലയത്തിൽ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവീക സാന്നിധ്യം സങ്കീർത്തകൻ ഈരടികളിൽ ഏറ്റുപാടുന്നു. പ്രപഞ്ച സ്രഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുന്ന ഈ സങ്കീർത്തനം 24-ാം സങ്കീർത്തനം ആലപിച്ചിരിക്കുന്നത് ഗാഗുൽ ജോസഫും സംഘവുമാണ്. ഗാനാവിഷ്കാരം ഫാദർ വില്യം നെല്ലിക്കൽ, ഹാരി കൊറയ എന്നിവരാണ്.
കർത്താവാഗതനാകുന്നു മഹത്വത്തിന്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിന്റെ രാജാവ്.
കർത്താവാഗതനാകുന്നു മഹത്വത്തിന്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിന്റെ രാജാവ്.
നാം ശ്രവിച്ച സങ്കീർത്തനം വ്യക്തമാക്കുന്നത് പോലെ കർത്താവ് മഹത്വമാർന്നവനാണ്, മഹത്വത്തിന്റെ രാജാവാണ് അവിടുന്ന്. സ്തുതിയും മഹത്വവും യാവയ്ക്ക് മാത്രമുള്ളതാണ്. അത്യുന്നതനും രാജാവും സ്രഷ്ടാവും ലോകത്തിന്റെ വിധിയാളനുമായ ദൈവത്തിന് സങ്കീർത്തകൻ ആദരവും ബഹുമാനവും അർപ്പിക്കുന്നു. പ്രപഞ്ച സ്രഷ്ടാവിന്റെ ദൈവീക സാന്നിധ്യത്തെ സങ്കീർത്തകൻ എങ്ങനെയാണ് പ്രകീർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഇതാ കർത്താവ് പ്രകാശിക്കുന്നു, പ്രകാശിതനാകുന്നു, അഗ്നി അവിടുത്തെ മുന്നിൽ എരിഞ്ഞു നിൽക്കുന്നു, അവിടുത്തെ അധരങ്ങളിൽ നിന്നും സംഹാരാഗ്നി പുറപ്പെടുന്നു, അവിടുത്തെ നാസികയിൽ നിന്നും ധൂപപടലങ്ങൾ ഉയരുന്നു. അങ്ങനെ യാവയുടെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രത്യക്ഷീകരണം വിവരിക്കപ്പെടുന്നത് പ്രകാശത്തിന്റെയും ജ്വാലയുടെയും അഗ്നിയുടെയും ധൂപ ദീപങ്ങളുടെയും പ്രതിബിംബങ്ങളിലാണെന്ന് മനസ്സിലാക്കാം. ഈ പ്രകാശവും ജ്വാലയും മിന്നലുമെല്ലാം അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തിന്റെ അല്ലെങ്കിൽ ദൈവികാവിഷ്കാരത്തിന്റെ അടയാളങ്ങൾ മാത്രമാണ്. ആരാധനാ സമൂഹം വിളിച്ചു പറയുകയാണ്, ഇതാ കർത്താവ് ആഗതനാകുന്നു, മഹത്വത്തിന്റെ രാജാവ് ആഗതനാകുന്നു എന്ന്. മഹത്വപൂർണമായ എഴുന്നള്ളത്തിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ മുഖം പ്രകാശിക്കുന്നത്. ഒപ്പം അവർ അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, എന്ത്? കർത്താവെ, അങ്ങേ മുഖം പ്രകാശിക്കട്ടെ, അങ്ങേ മുഖം ഞങ്ങളുടെ മേൽ തിരിക്കണമേ എന്ന്. ഇതാ സങ്കീർത്തകനേറ്റുപാടുന്നു, ഭൂമിയും അതിലെ സകല നിവാസികളും ഭൂതലം അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മേലെ അതിന് സ്ഥാനമുറപ്പിച്ചതും നദികൾക്ക് മേലെ അതിൻ്റെ സ്ഥാനമുറപ്പിച്ചതും കർത്താവാണ്. എന്ന് സങ്കീർത്തകനേറ്റു പാടുമ്പോൾ ദൈവീക സാന്നിധ്യം സങ്കീർത്തകന്റെ വാക്കുകളിൽ സ്ഥിരീകരിക്കപ്പെടുകയാണ്. സങ്കീർത്തനങ്ങളിൽ ദൈവശാസ്ത്രം, ദൈവത്തിന്റെ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം.
മഹത്വത്തിന്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിന്റെ രാജാവ്.
ഭൂമിയും അതിലെ നിവാസികളും, ഭൂതലം അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റേത്. സമുദ്രങ്ങൾക്കുമേലെ അതിനടിസ്ഥാനമുറപ്പിച്ചതും, നദികൾക്കുമേലെ അതിൻ്റെ സ്ഥാനമുറപ്പിച്ചതും കർത്താവല്ലോ.
കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്.
ഇനിയും സങ്കീർത്തകന്റെ ദൈവാവിഷ്കരണ ശൈലി നാം എങ്ങനെയാണ് മനസ്സിലാക്കുക? സത്യത്തിൽ ദൈവാവിഷ്കരണം ആർജിക്കാൻ സാധിക്കാത്ത ഒരു ജനമാണ് ഇസ്രായേല്. എന്നാൽ അവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അപേക്ഷിക്കുന്നു, ദൈവത്തോട് തന്നെ യാചിക്കുന്നതായിട്ട് സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാം. അങ്ങനെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ, ആത്മീയ ചരിത്രത്തിലൊക്കെ നിരന്തരമായ ഈ പരിശ്രമം, ദൈവീക സാന്നിധ്യത്തിനായുള്ള, ദൈവാവിഷ്കരണത്തിനായുള്ള ഈ പരിശ്രമം ശക്തമായി പ്രകടമാകുന്നുണ്ട്. ഇസ്രായേലിലെ ആരാധനക്രമ ഗീതങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ, പഴയ നിയമവിശ്വാസമനുസരിച്ച് യാവേ അദൃശ്യനും അപ്രതിബിംബനുമാണെന്ന് കാണാം. പിന്നെ പുരാതനമായ പുറപ്പാട് ഗ്രന്ഥം നാം പരിശോധിക്കുകയാണെങ്കിൽ, മോശയുടെ കാലത്തുള്ള സീനായ് മലയിലെ ദൈവാവിഷ്കരണം പുറപ്പാട് ഗ്രന്ഥം വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ചരിത്രത്തിൽ ഇസ്രായേലിലെ ദൈവാവിഷ്കരണത്തിന്റെ പ്രകടനങ്ങൾ പ്രവാചക വാക്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാവിന്റെ ഗ്രന്ഥം നാം പരിശോധിക്കുകയാണെങ്കിൽ 6-ാം അധ്യായത്തിൽ ദൈവാവിഷ്കരണത്തിന്റെ അനുഭവത്തിലാണ് പ്രവാചകൻ ശുദ്ധി ചെയ്യപ്പെടുന്നതും കർത്താവിന്റെ വിളി കേൾക്കുന്നതും. എന്നിട്ടിങ്ങനെ പ്രത്യുത്തരിക്കുന്നു, ഇതാ ഞാൻ കർത്താവേ എന്ന് പ്രത്യുത്തരിക്കുന്നു. ഇന്നത്തെ മാതൃകാ സങ്കീർത്തനം 24 പദങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, കർത്താവിന്റെ മലയിലുള്ള ദൈവീക സാന്നിധ്യം, അവിടുത്തെ ദൈവീക ആവിഷ്കാരം സങ്കീർത്തകൻ ഏറ്റുപാടുകയാണ്.
കർത്താവിൻ്റെ മലയിൽ ആരു പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ആരു നിലനിൽക്കും? കളങ്കമറ്റ ഹൃദയവും നിർമ്മല മനസ്സുമുള്ളവർ മിഥ്യയുടെ മേൽ മനസ്സുപതിക്കാത്തവനും കള്ളസത്യം പറയാത്തവനും.
കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്.
ദൈവത്തെ അല്ലെങ്കിൽ കർത്താവിനെ പ്രപഞ്ച സ്രഷ്ടാവും നാഥനുമായിട്ട് സങ്കീർത്തകൻ ചിത്രീകരിക്കുന്നുണ്ട്. അത് ജനമേറ്റുപാടുന്നുണ്ട്. ഈ പ്രപഞ്ചവും എല്ലാമും അവിടുത്തേതാണ്, ദൈവത്തിൻ്റെതാണ്. സൃഷ്ടികളിൽ, സൃഷ്ടവസ്തുക്കളിൽ ദൈവീക സാന്നിധ്യം അംഗീകരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ധാരണ പഴയ നിയമത്തിൽ ധാരാളമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം പരിശോധിച്ചാൽ കർത്താവിൻ്റെ സാന്നിധ്യം ജലത്തിനുമേലും ഭൂമി മുഴുവനും വിരിഞ്ഞു നിൽക്കുന്നതായിട്ട്, നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഗ്രന്ഥകാരൻ വിവരിച്ചിരിക്കുന്നു. അവസാനം സൃഷ്ടിയുടെ പൂർത്തീകരണത്തിൽ വ്യാപൃതനായിരിക്കുന്ന സൃഷ്ടാവിൻ്റെ ആവിഷ്കരണത്തിലാണ് ഈ ഭൂമി. എന്തിന് ഈ പ്രപഞ്ചം മുഴുവനും യാഥാർത്ഥ്യമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിൻ്റെ ചരിത്രത്തിലേക്ക് എത്തി നോക്കിയാൽ, കർത്താവിൻ്റെ മലയിൽ പ്രവേശിച്ചിട്ടാണ് മോശ കൽപ്പനകളുടെ കൽഫലകങ്ങൾ സ്വീകരിക്കുന്നത്. തന്റെ ജനത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പുറപ്പാട് വഴികളും സീനായ് മലയിലെ ദൈവാവിഷ്കരണത്തിലാണ് യാഥാർത്ഥ്യമാകുന്നത്. മലയെ മേഘമാവരണം ചെയ്യുന്നതും ഇടിനാദം കേൾക്കുന്നതും അഗ്നി ജ്വലിച്ചിറങ്ങുന്നതുമെല്ലാം ദൈവിക സാന്നിധ്യത്തിന്റെ പഴയ നിയമ സങ്കല്പങ്ങൾ തന്നെയാണെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, നമുക്ക് സ്പഷ്ടമാക്കി തരുന്നു. അങ്ങനെ ഇസ്രായേലിന്റെ ദൈവം ജെറൂസലത്ത് സ്വയം വെളിപ്പെടുത്തുന്നു. ജനം അവിടുത്തെ സന്നിധിയിൽ പ്രണമിക്കുന്നു. ഈ പ്രണാമവും ആരാധനയും ദൈവജനത്തിന്റെ വിശ്വാസ പ്രകരണത്തിന്റെ ശ്രേഷ്ഠ മുഹൂർത്തങ്ങളാണെന്ന് നമുക്ക് കാണാം. ഒപ്പം ജനത്തിന് അവ ദൈവാവിഷ്കരണത്തിന്റെ അനുഭവങ്ങളുമാണ്. ഇവയെല്ലാം ഇസ്രായേലിയർ പ്രകടമാക്കിയിരുന്നത് സങ്കീർത്തന ആലാപനങ്ങളിലൂടെയാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ദൈവാവിഷ്കരണത്തിന്റെ അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിന്റെ ധാരണയും രീതികളും സങ്കീർത്തനങ്ങളുടെ ഓരോ പദങ്ങളിലും ഓരോ വചനത്തിലും ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ തീർച്ചയായും ഇത് സങ്കീർത്തനങ്ങളിലെ ദൈവശാസ്ത്ര വീക്ഷണത്തെ പ്രത്യക്ഷമാക്കുകയും പ്രകടമാക്കുകയും ചെയ്യുന്നു എന്ന് പറയേണ്ടതില്ല.
മഹത്വത്തിന്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിന്റെ രാജാവ്.
ഭൂമിയും അതിലെ നിവാസികളും, ഭൂതലം അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റേത്. സമുദ്രങ്ങൾക്കുമേലെ അതിനടിസ്ഥാനമുറപ്പിച്ചതും, നദികൾക്കുമേലെ അതിൻ്റെ സ്ഥാനമുറപ്പിച്ചതും കർത്താവല്ലോ.
കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്.
കർത്താവിൻ്റെ മലയിൽ ആരു പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ആരു നിലനിൽക്കും? കളങ്കമറ്റ ഹൃദയവും നിർമ്മല മനസ്സുമുള്ളവർ മിഥ്യയുടെ മേൽ മനസ്സുപതിക്കാത്തവനും കള്ളസത്യം പറയാത്തവനും.
കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്.
അവരുടെ മേൽ കർത്താവെന്നും നന്മ വർഷിക്കും, രക്ഷകനായ ദൈവമവർക്കായി നീതി നടപ്പാക്കും. ഇവരാണു ദൈവത്തിൻ നീതി തേടുന്നവർ, യാക്കോബിൻ ദൈവത്തെ തേടുന്നവർ, ദൈവത്തെ തേടുന്നവർ.
കർത്താവാഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു, മഹത്വത്തിൻ്റെ രാജാവ്.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കരണം എന്ന പഠനം അടുത്തയാഴ്ചയിൽ ഇനിയും തുടരും.